200 രാജ്യങ്ങളിലെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത് പാരീസിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ 13 ദിവസങ്ങൾ നീണ്ട കാലാവസ്ഥാ ഉച്ചകോടി ചർച്ചകൾക്കൊടുവിൽ ആഗോള താപനം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഉടമ്പടിക്ക് രൂപം നൽകി. ഈ മാസം 2 ഇന്ത്യയും ഇതിന്റെ ഭാഗമായി. അതിന്റെ ഫലമായി കാർബൺ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്ന യജ്ഞത്തിൽ ലോക ജനസംഖ്യയിൽ 2 നിൽക്കുന്ന നമ്മുടെ രാജ്യം വലിയ സന്ദേശവും പ്രചോദനവുമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകിയത്. ഇതിന്റെ തുടർച്ചയായി ഇന്നലെ ഡൽഹിയിൽ പ്രധാനമായും സാർക്ക് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഐക്യരാഷ്ട്ര സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത ലോക സുസ്ഥിര വികസന ഉച്ചകോടി രാഷ്ട്രപതി ശ്രീ പ്രണബ് കുമാർ മുഖർജി ഉദ്ഘാടനം ചെയ്തു. ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിലുപരി ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഭരണകൂടവും ജനങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ശ്രദ്ധയിലാദ്യം ഈ സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം.
പാരീസ് ഉച്ചകോടിയുടെ ഉടമ്പടി കരാറിനെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി ഇന്ത്യ മാറിയത് ഇക്കഴിഞ്ഞ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ്. ഇത് കഴിഞ്ഞുള്ള വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി. ഇന്നലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ഉദ്ഘാടനം ചെയ്തു. സാർക്ക് രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള പ്രതിനിധികൾ, പ്രത്യേകിച്ച് UN കാലാവസ്ഥ പരിസ്ഥിതി വിഭാഗങ്ങളിലുള്ള പ്രമുഖ ശാസ്ത്രജ്ഞരും അതുപോലെ അതിന്റെ മേധാവികളും എത്തുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ തന്നെ കൃത്യമായൊരു നയം വ്യക്തമാക്കിയത് ഇന്ത്യ ഇത്തരം ഒരു കരാറിന്റെ ഭാഗമായി മാറുന്നത് ഏറെ സന്തോഷകരമാണ്. കാരണം കാർബണിന്റെ പുറന്തള്ളൽ പരിസ്ഥിതി മലിനീകരണത്തിലെ ഏറ്റവും പ്രധാനമാണ്. അത് കുറയ്ക്കാനുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നത് ലോക പരിസ്ഥിതിക്കേണ വലിയ കാര്യമാണ്. പ്രത്യേകിച്ചും 3 ലോക രാജ്യങ്ങളാണ്, വികസ്വര രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തോന്നുന്നത്. ആ രീതിയിൽ ഈ കരാറിൽ ഏർപ്പെട്ടത് വലിയ കാര്യമാണ്. പക്ഷേ രാഷ്ട്രപതിയുടെ ആഹ്വാനം ഇത് ഇത്തരമൊരു നയത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അതിലപ്പുറം ഈ നയത്തിന്റെ കൃത്യമായ നടത്തിപ്പും കൃത്യമായ നടപടികളുമാണ്. നടപടികൾ എന്നാൽ ഇത്തരം ലംഘനങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയമപരമായി നേരിടാനുള്ള നിയമനിർമ്മാണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം എന്ന് വേണം വിലയിരുത്താൻ. മറ്റൊരു കാര്യം, ഊർജ്ജ ഉൽപ്പാദന രംഗത്ത്, പ്രത്യേകിച്ചും ഊർജ്ജ സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ കൺസർവേഷൻ രംഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തെ നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ്, വൈദ്യുതി എത്താത്ത മേഖലകളുണ്ട്, ഇതിനെക്കുറിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്കൊപ്പം തന്നെ ഈ സുസ്ഥിര വികസനത്തിൽ ഊന്നൽ നൽകണം. അതിൽ ആഗോള താപനം ഉൾപ്പെടെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയണം എന്നുള്ള നിലയിലാണ് രാഷ്ട്രപതി പറഞ്ഞത്. സുസ്ഥിര വികസനത്തിന് കേരളം നടത്തുന്ന ചില മോഡൽസ് ഉണ്ട്. അത് പ്രത്യേകിച്ചും കാർഷിക രംഗത്ത് എറണാകുളം പോലുള്ള ജില്ലകളിൽ നടന്ന ജൈവ പച്ചക്കറി, അതുപോലെ തന്നെ ഇപ്പോൾ വ്യാപകമായി കേരളത്തിൽ പ്രചരിക്കുന്ന വൃക്ഷത്തൈ നടൽ തുടങ്ങിയ മാതൃകകളെ കുറിച്ച് ഞങ്ങൾ പറയുകയുണ്ടായി. പൊതുവിൽ നോക്കുമ്പോൾ രാജ്യത്ത് ആകമാനം കൃത്യമായ ഒരു ബോധവൽക്കരണം ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആശയ പ്രചരണം കൃത്യമായി നടക്കേണ്ടതുണ്ട്. നയം നടപ്പിലാക്കുകയും ഒപ്പം തന്നെ കൃത്യമായ നടപടികൾ, ഈ കരാറിനെ ലംഘിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ രീതിയിലേക്ക് വഴികാട്ടലായിരുന്നു ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗം.
വികസിത രാജ്യങ്ങളിൽ സാമ്പത്തികമായും വ്യാവസായികമായും വലിയ ഉയർച്ച കൈവരിച്ച സ്ഥിതിയിൽ വികസ്വര രാജ്യങ്ങളുടെ മേൽ അവർ നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് അതെത്ര ഗൗരവമായി ബാധിക്കും എന്നതും സർക്കാർ പരിശോധിക്കണം. NK പ്രേമചന്ദ്രൻ MP.
കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് കാർബൺ വാതകങ്ങൾ ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ ബഹിർഗമനം ഉണ്ടാക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിമിതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം വിചാരിച്ചതുകൊണ്ടോ പരിശ്രമിച്ചതുകൊണ്ടോ മാത്രം മതിയാകുന്നില്ല. മറിച്ച് ആഗോളതലത്തിൽ തന്നെയുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനവും അതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും പരിമിതപ്പെടുത്താൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന ചർച്ചകളുടെ പരിസമാപ്തി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് പാരീസ് അക്കോർഡ്. ആ പാരീസ് ഉടമ്പടി അനുസരിച്ച് അല്ലെങ്കിൽ ധാരണ അനുസരിച്ച് ലോകത്തെ എല്ലാ രാജ്യങ്ങളും മിനിമം സ്റ്റാൻഡേർഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനത്തെ സംബന്ധിച്ച് നിയതമായ സ്റ്റാൻഡേർഡുകൾ സ്വീകരിച്ചുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാകണമെന്നുള്ള വ്യക്തമായ വ്യവസ്ഥയാണ് പാരീസ് അക്കോർഡിലുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ പാരീസ് അക്കോർഡുമായി ബന്ധപ്പെട്ട ഉടമ്പടിയുടെ ഭാഗമായി മാറാനും അഡോപ്റ്റ് ചെയ്യാനും തീരുമാനിച്ച് ഗവൺമെന്റ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒട്ടേറെ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഹരിത ഗൃഹവാതക ബഹിർഗമനത്തിന്റെ കാര്യത്തിൽ, കാർബൺ വാതക ബഹിർഗമനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വ്യാവസായിക രംഗത്ത് പ്രത്യേകിച്ചും മോട്ടോർ വാഹനങ്ങളുടെ ഗ്യാസ് എമിഷൻ മുഖാന്തരം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത്, വികസിത രാജ്യങ്ങൾ അവരുടെ വികസന പ്രവർത്തനം ഏതാണ്ട് പൂരിതമായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ പോലെയുള്ള മൂന്നാം ലോക വികസ്വര രാജ്യങ്ങൾ വികസനത്തിലേക്ക് കുതിക്കുന്ന രാജ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ധാരാളം കോൺഫ്ലിക്റ്റിംഗ് ഓഫ് ഇൻട്രസ്റ്റ്, അതായിരിക്കും ഇന്ത്യയെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളിലൊന്ന്. കാരണം ഒരു ഡെവലപ്പിംഗ് നേഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ വികസ്വര രാജ്യം എന്ന നിലയിൽ, ഇന്ത്യയുടെ താല്പര്യങ്ങളെ എത്രമാത്രം ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഗൗരവബുദ്ധിയോടുകൂടി തന്നെ ഗവൺമെന്റ് കാണേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും പാരിസ്ഥിതിക ആഘാതവും പാരിസ്ഥിതിക പ്രശ്നവും ലോക സമൂഹത്തിന്റെ ആകെ വിഷയം എന്ന നിലയിൽ ഇന്ത്യ ഉടമ്പടിയുടെ ഭാഗമായി മാറിത്തീരുന്നതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകണം.
പാരീസ് ഉടമ്പടിയുടെ ഭാഗമാവാൻ ഇന്ത്യ തീരുമാനിച്ചതും നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമൊക്കെ മുന്നിട്ടിറങ്ങിയതും ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
പാരീസ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ ഒപ്പിടുകയും ഒപ്പം തന്നെ ഗാന്ധി ജയന്തി ദിവസം ആ കരാർ ഒപ്പിടുന്നതിന് തെരഞ്ഞെടുക്കുകയും ചെയ്തത് ഇന്ത്യയിലെ 120 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം ലോക ജനസംഖ്യയുടെ 6 അല്ലെങ്കിൽ 5 വരുന്ന ഇന്ത്യ ഏതാണ്ട് 600 കോടിയിലധികം വരുന്ന ലോക ജനസംഖ്യയിൽ 120 കോടിയോളം വരുന്ന ഇന്ത്യ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് വളരെ നിർണായകമാണ്. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ കാർബൺ പുറന്തള്ളൽ വളരെ കുറഞ്ഞ നിലയിലാണെങ്കിലും ഇത്രയധികം ആളുകൾ ഒരു വെല്ലുവിളിയായി കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ലോകത്തിൽ മനുഷ്യരാശിക്ക് നിലനിൽപ്പിനുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കരാറുകൾ ഒപ്പിടുന്നത് കൊണ്ട് മാത്രമായില്ല സർക്കാർ വളരെ കാര്യമായി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ഇതിനോട് പങ്കാളികളാകാൻ വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കുകയും ചെയ്യണം. നമുക്കറിയാം പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നു കഴിഞ്ഞിട്ട് പോലും 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി നശീകരണവും വായു ജല മലിനീകരണവും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരം ആളുകൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ്, അത് മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരം സംഗതികൾക്ക് അറുതി വരിക. അപ്പോൾ നമുക്കറിയാം വ്യക്തി ജീവിതത്തിൽ ആളുകൾക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ പൊതുജല ഗതാഗത സംവിധാനങ്ങൾ, കാർബൺ കുറഞ്ഞ ജീവിത ശരീരകൾ, ഒപ്പം തന്നെ കാർബൺ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് മുതൽ നമ്മൾ അനാവശ്യമായ യാത്രകൾ ചെയ്യുന്നത് വരെ നമ്മുടെ ഓരോരുത്തരുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വരെയുള്ള കാര്യങ്ങളിൽ ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് ഒരു കൂട്ടായ വലിയ ശ്രമം ആവശ്യമാണ്. നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണോ പൊതുജനം വലിയ തോതിലുള്ള ക്യാമ്പയിൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, അതിപ്പോഴാണ് പലരും തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നമ്മുടെ ഓസോൺ പാളികളിലെ വിള്ളൽ, അത് ഒഴിവാക്കുന്നതിനായി വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് നമ്മൾ ആ സംഗതിയിൽ വിജയിച്ചത് എന്ന് പറയുന്നത് പോലെ, ഇന്ത്യയിലെ സകല മനുഷ്യരെയും പങ്കെടുപ്പിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് പണക്കാര്, ഏറ്റവും കൂടുതൽ കാർബൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആളുകളെ കാർബൺ വ്യവസ്ഥ കുറഞ്ഞ ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാർ ശക്തമായ നീക്കം നടത്തേണ്ടതുണ്ട്. അതിന് പൊതുജന പങ്കാളിത്തം ഉണ്ടാവണമെങ്കിൽ നിയമനിർമ്മാണം വരെ അത്യാവശ്യമാണ്. അത്തരം ഒരു വെല്ലുവിളി ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ മുന്നിട്ടിറങ്ങിയത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വലിയൊരു പ്രതീക്ഷയായിട്ടാണ്, നമ്മൾ കാർബൺ കുറഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് ഞാൻ കാണുന്നത്.
പാരീസ് ഉടമ്പടിയിലേക്ക് നയിച്ച മുൻ സമ്മേളനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നു നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ.
1992 റിയോയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ആണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള യൂണിവേഴ്സൽ കൺവെൻഷൻ പാസായത്. അതിൽ വികസ്വര രാജ്യങ്ങൾക്ക് ധാരാളം സൗജന്യങ്ങൾ നൽകാൻ വികസിത രാജ്യങ്ങൾ തയ്യാറായി. അതനുസരിച്ച് വികസിത രാജ്യങ്ങൾ അവരുടെ കാർബൺ ഡയോക്സൈഡ് നിർഗമനം കുറയ്ക്കാമെന്നും അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങൾക്ക് അത് വർദ്ധിപ്പിക്കാൻ, വികസനത്തിന് വേണ്ടി വർദ്ധിപ്പിക്കാമെന്നുമുള്ള ഒരു കരാറിലാണ് എത്തിയത്. പക്ഷെ 1992 മുതൽ 2009 കോപ്പൻഹേഗൻ കോൺഫറൻസ് വരെയുള്ള കാലഘട്ടത്തിൽ വികസിത രാജ്യങ്ങൾ അവരുടെ കരാറിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായി പുറകോട്ട് പോവുകയായിരുന്നു. കോപ്പൻഹേഗനിൽ വെച്ചാണ് റിയോയിൽ ഉണ്ടായിരുന്ന കരാറിനെ മാറ്റി എഴുതാൻ വികസ്വര രാജ്യങ്ങൾ ശ്രമിച്ചത്. ഒരു രാജ്യത്തിനും നിർബന്ധിതമായി കാർബൺ ഡൈഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കേണ്ട എന്നും എല്ലാ രാജ്യങ്ങൾക്കും അവരവർ കണക്കാക്കുന്ന തരത്തിലുള്ള കുറവുകൾ മാത്രം വരുത്താമെന്നുമാണ് കോപ്പൻഹേഗനിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയത്. അത് മറ്റു വികസ്വര രാജ്യങ്ങൾ മുഴുവനായിട്ടും നിരാകരിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് 2009 മുതൽ 2015 പാരീസ് കോൺഫറൻസ് വരെ എങ്ങനെ ഈ കോപ്പൻഹേഗനിലുണ്ടായ അണ്ടർസ്റ്റാൻഡിംഗ് ഒരു പുതിയ കരാറിലേക്ക് ആക്കും എന്നുള്ളതായിരുന്നു കുത്തിനോക്കിക്കൊണ്ടിരുന്നത്. അതാണ് പാരീസിൽ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കരാർ പോലും ഉണ്ട്. കോൺഗ്രസിലോ സെനറ്റിലോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്ത തരത്തിലാണ് ഇതിന്റെ ഭാഷ. പക്ഷേ എല്ലാവർക്കും അവരവരുടെ രാജ്യങ്ങളിൽ ഇത് കുറവുണ്ടാക്കാനുള്ള അവരവരുടെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുകയും കൂടുതൽ എമിഷൻസ് കട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ലോകം നന്നാകാൻ പോകുന്നുള്ളൂ.
ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് പുറന്തള്ളുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ നിർണായകമായൊരു പങ്ക് ഇന്ത്യക്കുമുണ്ട്. ഇത് കുറച്ചുകൊണ്ടുവരാനും കാലാവസ്ഥാ വ്യതിയാനത്തിന് ഗുണപരമായ മാറ്റമുണ്ടാക്കാനും പാരീസ് ഉടമ്പടി നടപ്പാക്കുമ്പോൾ നമുക്കും സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ വേണ്ടി വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾക്ക് $10,000 കോടി സഹായധനം നൽകണമെന്നും പാരീസ് ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്. ഉടമ്പടി വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇത് തുടരുന്നതിനെക്കുറിച്ച് ഇന്ത്യ പുനഃപരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചതും നാം പൂർണ്ണമായി ആർക്കും വഴങ്ങില്ലെന്ന സൂചനയാണ് നൽകുന്നത്. നമ്മുടെ പാരമ്പര്യ ഇന്ധനങ്ങൾ മാറ്റി ബദൽ സംവിധാനം നടപ്പാക്കണം. മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും നാം ഓരോരുത്തരും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉതകുന്ന സന്ദേശവാഹകരാവുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ശ്രദ്ധ ഇത്രമാത്രം. അവതരണം കെ പ്രകാശ്, ആശയം നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ.